ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് 12 ഗ്രീൻഫീൽഡ് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. പദ്ധതിയിൽ പാലക്കാടും. പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി വികസിത ഭാരതത്തിന് ഊർജ്ജമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പദ്ധതിയെ സ്വാഗതം ചെയ്ത് കേരളം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടി സംബന്ധിച്ച് ദേശീയ ദൌത്യസേന സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി. കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം നാളെ. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങൾ. വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശ്രീമതി മുർമു ആശങ്ക പങ്കുവച്ചത്. ചിലപ്പോഴെല്ലാം അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് ചെറിയ കുട്ടികളാണ്. കൊൽക്കത്ത സംഭവം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്ത് 12 ഗ്രീൻഫീൽഡ് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. പദ്ധതിയിൽ പാലക്കാട് ജില്ലയും ഉൾപ്പെടും. വിശദാംശങ്ങൾ.
ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പദ്ധതിക്ക് കീഴിലാണ് വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ ആരംഭിക്കുന്നത്. ഇതിലൂടെ 28,602 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയിലൂടെ 10 ലക്ഷം പേർക്ക് നേരിട്ടും 30 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. 10 സംസ്ഥാനങ്ങളിലായി പ്രധാനപ്പെട്ട 6 ഇടനാഴികളിലൂടെയാണ് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലെ പാലക്കാടാണ് വ്യാവസായിക സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്നത്. റെയിൽവേയുടെ 6,456 കോടി രൂപയുടെ പദ്ധതികൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
കേന്ദ്ര അംഗീകാരം ലഭിച്ച പുതിയ ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഊർജ്ജം പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സന്തുലിതമായ പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിനൊപ്പം നിക്ഷേപങ്ങളിൽ വൻകുതിപ്പിനും വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് ലഭിച്ച കേന്ദ്ര അംഗീകാരം സ്വാഗതാർഹമെന്ന് കേരള വ്യവസായ മന്ത്രി പി രാജീവ്. സംസ്ഥാനത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ് ഈ പ്രഖ്യാപനമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് 730 സ്വകാര്യ FM റേഡിയോ ചാനലുകൾ ആരംഭിക്കാനുള്ള ലേല നടപടികൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. 234 നഗരങ്ങളിലെ FM ചാനലുകൾക്കുള്ള ഈ ലേലമാണ് നടക്കുന്നത്. പാലക്കാട്ടും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടും 3 വീതം ചാനലുകൾ ഇതിലുൾപ്പെടും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മാതൃഭാഷയിലെ ഉള്ളടക്കം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കാർഷിക അടിസ്ഥാന വികസന ഫണ്ടിന്റെ വിപുലീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച നടപടി ചർച്ച ചെയ്യാൻ രൂപീകരിച്ച ദേശീയ ദൌത്യസേന ചീഫ് സെക്രട്ടറിമാരുമായും DGP മാരുമായും ഇന്ന് ചർച്ച നടത്തി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി എന്നിവരുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത്. റോഡുകളിലെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക, 112 ഹെൽപ്പ് ലൈനിൽ ആരോഗ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തുക തുടങ്ങിയവ ഉറപ്പാക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകി. UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിര അംഗത്വത്തിനുള്ള ചിലിയുടെ പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ചിലി സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ചിലി വിദേശകാര്യമന്ത്രിക്കൊപ്പം അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയിലെ ചിലിയുടെ പങ്കാളിത്തത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ ചിലി കാർഷിക വ്യാപാര ഉച്ചകോടിയിലും ചിലി വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം. സർവകക്ഷി യോഗത്തിന് ശേഷം പുനരധിവാസ പുനർനിർമ്മാണ പാക്കേജിന് അന്തിമരൂപമാകും. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം രാത്രി 11:30 ഉദ്ഘാടന ചടങ്ങുകൾ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങളാണ് ഇത്തവണ പാരാലിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത്. 38 ഇന്ത്യൻ അത്ലറ്റുകൾ പങ്കെടുക്കുന്ന പാരാ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഓഗസ്റ്റ് 30 തുടക്കമാകും. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന 17-ാമത് അന്താരാഷ്ട്ര ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ ടീമിന് മികച്ച നേട്ടം. 5 വിദ്യാർത്ഥികളടങ്ങുന്ന ടീം ഒരു സ്വർണവും 4 വെള്ളി മെഡലും നേടി. ജ്യോതിശാസ്ത്രം, ആസ്ട്രോഫിസിക്സ് എന്നീ വിഷയങ്ങളിലാണ് ഒളിമ്പ്യാഡ് നടന്നത്. ബംഗളൂരു സ്വദേശി ദാക്ഷ് തയാനിയയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തായിരുന്നു. 2025-ലെ ഒളിമ്പ്യാഡ് മുംബൈയിൽ നടക്കും. ഗുജറാത്തിലെ പ്രളയ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി അദ്ദേഹം ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രളയക്കെടുതികൾ നേരിടാൻ സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വരും ദിവസങ്ങളിലും ഗുജറാത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ബീഹാറിൽ പ്രളയക്കെടുതിയിൽ വ്യാപക നാശം. ഭഗൽപൂർ, പടിഞ്ഞാറൻ ചമ്പാരൻ, കിഷൻഗഞ്ച്, പട്ന തുടങ്ങിയ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ബീഹാറിന്റെ വടക്ക് പടിഞ്ഞാറൻ, കിഴക്കൻ പ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസം അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മലയാള നവോത്ഥാനത്തിന് വിപ്ലവ വീര്യം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161-ാമത് ജയന്തി ദിനം കേരളത്തിൽ വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. അയ്യങ്കാളിയുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പുതുതലമുറ സജ്ജമാകണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി OR കേളു പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്ക് പ്രത്യാശയുടെ വെളിച്ചമായിരുന്നു അയ്യങ്കാളിയെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പുരോഗതി എന്ന ദീർഘവീക്ഷണത്തോടെ കേരളീയ സമൂഹത്തെ നയിക്കാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞതായി ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി GR അനിൽ പറഞ്ഞു. രാജ്യത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സുപ്രധാന നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡുകളിൽ പ്രത്യേകിച്ച് ഹൈവേയിലുള്ള അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ഓഡിറ്റ് നടത്തും. അപകട സ്ഥലങ്ങളിൽ നിന്ന് പരിക്കേറ്റവരെ രക്ഷിക്കുന്നതിന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആംബുലൻസ് ഉപയോഗപ്പെടുത്തും. ന്യൂഡൽഹിയിൽ നടന്ന ഫിക്കി കോൺക്ലേവിന്റെയും റോഡ് സുരക്ഷാ പുരസ്കാരത്തിന്റെയും 6-ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗഡ്കരി. അനധികൃത ടെലിമാർക്കറ്റിംഗ് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് രാജ്യത്തെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നു. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന സ്പാം കോളുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുൾപ്പെടെയാണ് ട്രായ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. പരാതി പരിഹാര സംവിധാനങ്ങൾ, റെഗുലേറ്ററി വ്യവസ്ഥകളുടെ ലംഘനങ്ങൾക്കുള്ള സാമ്പത്തിക തടസ്സം, പുതുക്കിയ നിയന്ത്രണങ്ങൾ എന്നിവയും മെച്ചപ്പെടുത്താനുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 25-നകം ട്രായയുടെ വെബ്സൈറ്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിക്കും അതിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റേതാണ് നടപടി. തീവ്രവാദം, കലാപം തുടങ്ങിയവയിൽ ഇരു സംഘടനകൾക്കുമെതിരെ വ്യക്തമായ തെളിവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് നീക്കിയത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എംപോക്സ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 610 കടന്നു. ഏകദേശം 17,801 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. സംഘർഷം നിലനിൽക്കുന്ന പ്രവിശ്യകളിൽ നിന്ന് ഏകദേശം 73,00,000 പേർ മറ്റിടങ്ങളിലേക്ക് മാറിയത് രോഗവ്യാപനത്തിന്റെ ആക്കം കൂട്ടി. മങ്കിപോക്സിന്റെ നിയന്ത്രണത്തിനായി ആഗോള തന്ത്രപ്രധാന പ്രതികരണ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന തുടക്കം കുറിച്ചിരുന്നു. ജപ്പാനിൽ ഷാൻഷാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതിശക്തമായ മഴ, അപ്രതീക്ഷിത കൊടുങ്കാറ്റ് എന്നിവയെ തുടർന്ന് അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നതെന്ന് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് യാക്കുഷിമ ദ്വീപിന് സമീപം 90 കിലോമീറ്റർ അകലെയായി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. ഇന്ത്യൻ വ്യോമസേനയിലെ സൈനികരുടെ കഥ ആസ്പദമാക്കി തയ്യാറാക്കിയ ആദ്യ കോമിക് പുസ്തകത്തിന്റെ പ്രകാശനം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി നിർവഹിച്ചു. വ്യോമസേന പുറത്തിറക്കിയ പുസ്തകത്തിൽ സേനയുടെ ചരിത്രവും സൈനികരുടെ പോരാട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുകയാണ് ലക്ഷ്യം. ഗുരുഗ്രന്ഥ് സാഹിബിന്റെ 2 പകർപ്പുകൾ ഖത്തർ അധികൃതർ ദോഹയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് 12 ഗ്രീൻഫീൽഡ് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. പദ്ധതിയിൽ പാലക്കാട്. പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി വികസിത ഭാരതത്തിന് ഊർജ്ജമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പദ്ധതിയെ സ്വാഗതം ചെയ്ത് കേരളം. ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടി സംബന്ധിച്ച് ദേശീയ ദൌത്യസേന സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി. കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം നാളെ. പാരീസ് പാരലിമ്പിക്സിന് ഇന്ന് തുടക്കം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങൾ.